യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിനെക്കുറിച്ച് 2000 വർഷം മുൻപ് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയ സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുമെന്ന്, ദുഷ്ടശത്രുവായ പൈശാചികൻ്റെ തല ചതയ്ക്കുകയാണ് ചെയ്തത് ക്രൂശിന്മേൽ. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് 1000 വർഷം മുൻപ് ദാവീദ് പാടി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടതെന്ത് എന്ന്, 22 സങ്കീർത്തനം 1 വാക്യം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് 1000 ആണ്ട് മുൻപ് ദാവീദ് 69 സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ ഭ്രമിച്ചു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല, സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ആ സംഭവം ലോക ചരിത്രത്തിൻ്റെ ഗതിയെ നിയന്ത്രിച്ചു. BC എന്നും AD എന്നും ലോകത്തിലെ കാലഗതിയെ തന്നെ രണ്ടാക്കി തിരിച്ചു. ആകാശത്തിന് ഭൂമിക്ക് മധ്യത്തിൽ ക്രൂശിന്മേൽ തൂങ്ങിയ യേശു, ഭൂമിയുടെ ഒത്ത മധ്യത്തിൽ ക്രൂശിന്മേൽ തൂങ്ങിയ യേശു, അവിടുന്ന് BC എന്നും AD എന്നും കാലത്തെ വിഭജിച്ച് അപൂർവകാര്യം നിർവഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ക്രൂശിൽ യേശുക്രിസ്തു പിടഞ്ഞപ്പോൾ അവിടെ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനും കർത്താവിൻ്റെ പ്രിയപ്പെട്ട മാതാവും ഏതാനും പാവപ്പെട്ട സിയോൻ പുത്രിമാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്രൂശിൻ്റെ താഴ്വരയിൽ. ബാക്കി ശിഷ്യന്മാരെല്ലാം പേടിച്ചോടി, എല്ലാവരും മാറി. യേശുവിനെ ക്രൂശിക്കുന്നതിൽ സങ്കടം ഉണ്ടായിരുന്നത് തന്നെയാണ് അവർ. പക്ഷേ ആരും അവിടെ നിൽക്കാൻ തയ്യാറായില്ല, റിസ്ക് എടുക്കാൻ തയ്യാറില്ലായിരുന്നു. ഇന്നും ക്രൈസ്തവ ലോകം ക്രിസ്തുവിന് വേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറല്ല. യേശുക്രിസ്തു സൗഖ്യമാക്കിയ 38 കൊല്ലം തളവാദം ബാധിച്ച മനുഷ്യനുണ്ടായിരുന്നല്ലോ, അവനോടി വരാമായിരുന്നില്ലേ? വന്നില്ല. അയ്യോ ക്രൂശിക്കില്ലേ, ക്രൂശിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് വരാമായിരുന്നു, കരയാമായിരുന്നല്ലോ. 18 കൊല്ലം കൂന് ബാധിച്ച സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, നിവർന്ന് നടക്കുന്നല്ലോ, ഇപ്പോൾ എന്തുകൊണ്ട് വന്നില്ല? റിസ്ക് എടുക്കാൻ തയ്യാറല്ല. 12 കൊല്ലം രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീ രക്ഷപ്പെട്ടല്ലോ, സൗഖ്യം കിട്ടിയല്ലോ, സെക്കൻഡ് കൊണ്ട് രക്തവാർച്ച നിന്നല്ലോ, അവളും വന്നില്ല. കണ്ണുകുടൻ ഉണ്ടായിരുന്നു, കുഷ്ഠരോഗികളുണ്ടായിരുന്നു, ഇവരാരും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ അവർ ചേർന്ന് നന്നായി നാം കാണുന്നില്ല. എല്ലാവരും പരിത്യജിച്ചു. എല്ലാവരും ഒരു വിശ്വാസി ക്രിസ്തുവിനെ പിൻപറ്റി നിന്നാൽ ഗുരുവിന് കിട്ടിയത് ശിഷ്യനും വരും, യജമാനെ കിട്ടിയത് ദാസനും വരും. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനും മതി, യജമാനെ പോലെ ആകുന്നത് ദാസനും മതി, എല്ലാവരും കൈവിടും. ക്രിസ്തുവിൻ്റെ പക്ഷത്തേക്ക് നിന്ന് ചേർന്ന് നിൽക്കുന്നെങ്കിൽ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും നമ്മളെ കൈവിടും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നേരിടാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ക്രിസ്ത്യാനിയായി തീരുക, വിശ്വാസിയായി തീരുക. പേരിനുള്ള ക്രിസ്ത്യാനിത്വം ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രയോജനമില്ല, മറ്റുള്ള വ്യത്യാസമൊന്നുമില്ല. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകുക എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. ക്രൂശിനൊന്നുകൊണ്ട് പിന്നാലെ പോകുക, യേശുവിന് പിന്നാലെ പോകുക. എന്നെ അനുഗമിക്കാൻ ഒരു രക്ഷിച്ചാൽ തന്നെ തന്നെ രചിച്ച ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അതിനെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നത് സ്വർഗീയ മഹാസന്തോഷമായിരിക്കും. ക്രൂശിന് ശേഷം ഒരു കിരീടമുണ്ട്, ക്രൗൺ ആഫ്റ്റർ ക്രോസ്. നമുക്ക് കിരീടം പ്രാപിക്കാം, യേശുവിൻ്റെ അധ്വാനിക്കാം, യേശുവിൻ്റെ ഭാവം പ്രാപിക്കാം, യേശുവിൻ്റെ നാമത്തിൽ കഷ്ടത സഹിക്കാം, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഏൽക്കാം, ഒരു പുതിയ സൃഷ്ടിയായി നമുക്ക് ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിനീത ദാസൻ യോഹന്നാൻ സാർ.